യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ. ലൂക്കോസിന് സുവിശേഷം 23-ാം അധ്യായം 27-28 തിരുവചനങ്ങൾ. കരഞ്ഞുകൊണ്ട് തന്റെ പിന്നാലെ വരുന്ന സ്ത്രീകളെ നോക്കി കർത്താവ് പറയുന്നു, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട. കരയുന്നത് അനുഗ്രഹമാണ്, എന്നാൽ കരയേണ്ട കാര്യങ്ങൾക്ക് മാത്രം കരയുക. നമ്മിൽ തളം കെട്ടുന്ന ദുഃഖങ്ങൾ ഒഴുക്കിക്കളയുവാൻ കരച്ചിൽ സഹായിക്കും. കുറ്റബോധം മായ്ച്ചു കളയുവാൻ അനുതാപത്തോടുള്ള കണ്ണുനീരിന് സാധിക്കും. നിന്ദിക്കപ്പെടുമ്പോഴും ഭാരപ്പെട്ട് ഞെരങ്ങി കരയുന്നവരുണ്ട്. നന്ദി ഹൃദയത്തെ നിറഞ്ഞു കവിയുമ്പോഴും കണ്ണുകൾ നിറയാറുണ്ട്. ഇതൊക്കെ അനുഗ്രഹമാണ്. നമ്മുടെ കർത്താവായ യേശുമിശിഹ ക്രൂശിക്കപ്പെടുവാൻ കൊണ്ടുപോകുമ്പോൾ തന്നെ ചൊല്ലി കരഞ്ഞവരെ കർത്താവ് നിരുത്സാഹപ്പെടുത്തുകയാണ്. ആ തിരുവചനം ഇങ്ങനെ ഉച്ചരിക്കുകയാണ്, ഒരു വലിയ ജനസമൂഹം അവനെ ചൊല്ലി വിലപിച്ച് മുറയിടുന്ന അനേകം സ്ത്രീകളും അവന്റെ പിന്നാലെ ചെന്നു. യേശു തിരിഞ്ഞു അവരെ നോക്കി, യെരുശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയണം. പ്രധാനപ്പെട്ട ചില യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുവാൻ കർത്താവ് തന്റെ വചനത്തിലൂടെ നമ്മെ സഹായിക്കുക. കാര്യങ്ങളെ ശരിയായി വീക്ഷിക്കുവാൻ എന്തിനൊക്കെ വേണ്ടിയാണ് കരയേണ്ടതെന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് കരയുവാൻ പാടില്ലെന്നും ക്രിസ്തു നമ്മെ ഓർപ്പിക്കുകയാണ്. കരഞ്ഞുകൊണ്ട് തന്റെ പിന്നാലെ വരുന്ന സ്ത്രീകളെ കർത്താവ് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ആ ഒരു കാര്യത്തിനെ കർത്താവ് നിരുത്സാഹപ്പെടുത്തുകയാണ്. അരോചകമായി അന്ധവിശ്വാസത്തിന്റെ അനാചാരത്തിന്റെ ബലിയാടികളായി തീരാതെ സഹതാപത്തോടുകൂടുള്ള കണ്ണുനീരല്ല വീടേണ്ടത്. കർത്താവ് പറയാനുള്ളത്, നിങ്ങൾ കരയേണ്ടെന്ന്. യെരുശലേം പുത്രിമാരെ എന്ന സംബോധന പോലും അർത്ഥവത്താണ്. ആ സ്ത്രീകൾ യെരുശലേമിന്റെ പുത്രിമാരാണ്. അവരുടെ പ്രിയപ്പെട്ടതും പ്രശംസാവിഷയമായ നഗരമാണ് യെരുശലേം. കർത്താവ് അല്പ ദിവസങ്ങൾക്ക് മുമ്പ് യെരുശലേമിനെ നോക്കി കരയുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ നഗരത്തിനെ സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിലുള്ള നീയും അറിഞ്ഞുമെങ്കിൽ കൊള്ളാമായിരുന്നു, ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞു കിടക്കും. കർത്താവായ യേശുമിശിഹ അവരുടെ ഇടയിൽ ഉണ്ടായിട്ടും തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. അതിനെ ഓർത്ത് യേശു കരയുന്നതാ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവെ ആഴമേറിയ ദൈവദർശനത്തോടെ നമ്മുടെ പാപങ്ങളെ ഓർത്ത് കരയുവാൻ, നമ്മുടെ കുറവുകളെ മനസ്സിലാക്കുവാൻ, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ കഴിയും. ക്രൂശിൽ കിടക്കുന്ന കർത്താവിനെ കണ്ട് സഹതാപത്തോടുകൂടെ കരയുന്നതല്ല, ആ ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകുന്ന ജീവനീരന്റെ അത്ഭുതകരമായ രക്ഷയുടെ ഉറവയെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ അനുതാപ ഹൃദയത്തോടെ എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് പ്രാണനാഥൻ ക്രൂശിൽ തറയ്ക്കപ്പെട്ടതെന്ന് തിരിച്ചറിവോടുകൂടെ കരയുവാൻ കഴിയും. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ കഴിയുക. കരയുന്നത് അനുഗ്രഹമാണ്, പക്ഷെ എന്തിനു വേണ്ടിയാണ് കരയേണ്ടതെന്നുള്ള തിരിച്ചറിവുണ്ടാക്കട്ടെ. നമുക്കരയേണ്ടത് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിയാണ്. നമ്മുടെ കുടുംബത്തിന്റെ വിടുതലിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിലെ മാനസാന്തരത്തിന് വേണ്ടി, നമ്മുടെ ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി, യേശുവിനോട് കൂടെ യാത്ര ചെയ്യുവാൻ കഴിയാതിരിക്കുന്ന നമ്മുടെ പാപ സ്വഭാവങ്ങളെ ഓർത്ത് അനുതാപ ഹൃദയത്തോടെ കരയുവാൻ കഴിയട്ടെ. കർത്താവ് നമ്മെ നോക്കുന്നുണ്ട്. ആ കാളൂര കുരിശിൽ നിന്നും പാഞ്ഞൊഴുകുന്ന രക്ഷയുടെ ദൈവമാകുന്ന ഉറവ മനസ്സിലാക്കിക്കൊണ്ട് അനുതാപ ഹൃദയത്തോടെ കരയുവാൻ നമുക്ക് സാധിക്കട്ടെ. തകർന്നു നുറുങ്ങിയുമുള്ള ഹൃദയമായിരിക്കട്ടെ നമ്മൾ. നശിച്ചു പോകുന്നവർക്കായി കരയുവാൻ നമുക്ക് കണ്ണീരുണ്ടാക്കട്ടെ. നമ്മുടെ തലമുറകളെ ഓർത്ത്, നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുവാൻ നമുക്ക് സാധിക്കട്ടെ. വഴിതെറ്റിപ്പോകുന്ന തലമുറകളെ നേർവഴിക്കാക്കുവാൻ കണ്ണീരോട് നമുക്ക് പ്രാർത്ഥിക്കാം, ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കാം. ഈ ലോക ജീവിതത്തിൽ അനേകർക്ക് വേണ്ടി ഇടിവിളി നിൽക്കുവാൻ, ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങളെ ഓർത്ത് കരയുവാൻ, തലമുറകളെ ഓർത്ത് കരയുവാൻ, നഷ്ടപ്പെടുന്ന ഓരോ ആത്മാവിനെ ഓർത്ത് കരയുവാൻ കർത്താവെ ആത്മഭാരത്തോടെ ഇടിവിളി നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പിന്മാറ്റത്തെ ഓർത്ത് കരയുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ.